2022 ഓഗസ്റ്റ് 10 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ നാഷണൽ പേജിൽ നിന്ന് വായിക്കുന്നത് ഗോപിക നാഷ്. ചാടിക്കളിക്കുന്ന ചാണക്യൻ. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളും ശത്രുക്കളും ഇല്ലെന്ന് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ചാണക്യനാണ് ബീഹാർ മുഖ്യമന്ത്രിയും ഐക്യദൾ നേതാവുമായ നിതീഷ് കുമാർ. 20 വർഷങ്ങൾക്കിടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാളയങ്ങൾ മാറിയും രാജിവെച്ചും അല്ലാതെയും 7 തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ബീഹാറിനെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ച ഭരണാധികാരിയുമാണ് അദ്ദേഹം. ഐക്യ ജനതാദൾ പാർട്ടിയുടെ അനിഷേധ്യ നേതാവുമായി. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പിന്നിലായിരുന്ന ബീഹാറിൽ 100,000 സ്കൂൾ അധ്യാപകരെയാണ് നിതീഷ് കുമാർ തന്റെ ഭരണകാലത്ത് നിയമിച്ചത്. ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ചതും സംസ്ഥാനത്താകെ നല്ല റോഡുകൾ നിർമ്മിച്ചതും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരെ നിയമിച്ചതും സ്ത്രീ സാക്ഷരത ഇരട്ടിയാക്കിയതും ഗുണ്ടകളെയും കുറ്റവാളികളെയും അമർച്ച ചെയ്ത് ക്രമസമാധാനം പുനഃസ്ഥാപിച്ചതും ജനങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കിയതും ചാരായം നിരോധിച്ചതും ഉൾപ്പെടെ നിതീഷ് കുമാറിന്റെ ഭരണ നേട്ടങ്ങൾ നിരവധിയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചാട്ടങ്ങൾക്കൊപ്പം ജനങ്ങൾ നിൽക്കാൻ കാരണവും. 6 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ 2 തവണ കേന്ദ്രമന്ത്രിയുമായിരുന്നു. 1951 മാർച്ച് 1 ബീഹാറിലെ ബക്തിയാർപൂരിലാണ് നിതീഷ് കുമാറിന്റെ ജനനം. കർഷക സമുദായമായ കുർമി വിഭാഗക്കാരനാണ്. പിതാവ് കവിരാജ് രാംലഗൻ ആയുർവേദ വൈദ്യനായിരുന്നു. അമ്മ പരമേശ്വരി ദേവി. 1972 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. ബീഹാർ വൈദ്യുതി ബോർഡിൽ ഉദ്യോഗസ്ഥനായി. ഭാര്യ മഞ്ജു കുമാരി സിൻഹ 2007 മരിച്ചു. ഒരു മകനുണ്ട്, നിഷാന്ത് കുമാർ. രാഷ്ട്രീയ ജീവിതം. സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന റാം മനോഹർ ലോഹ്യയുടെ ശിഷ്യനാണ് നിതീഷ് കുമാർ. 1973-77 ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു. പിന്നീട് ജനതാ പാർട്ടിയിൽ ചേർന്നു. 1985 ഹർനൌത്ത് നിയമസഭാ മണ്ഡലത്തിൽ കന്നി മത്സരത്തിൽ ജയിച്ചു. പിന്നീട് ഐക്യ ജനതാദൾ സ്ഥാപിച്ചു. 1996 ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നിതീഷ് കുമാർ 13 പാർട്ടികൾ ചേർന്ന ഐക്യമുന്നണി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായി. അതോടെ ദേശീയ നേതാവിന്റെ പരിവേഷമായി. കോൺഗ്രസ് പുറത്തുനിന്നുള്ള പിന്തുണ പിൻവലിച്ചതോടെ ഐക്യമുന്നണി സർക്കാർ തകർന്നു. 1998 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറും ഐക്യദളും BJP പാളയത്തിലേക്ക് പോയി. വാജ്പേയി സർക്കാരിൽ റെയിൽവേ മന്ത്രിയായി. ഇന്റർനെറ്റ് ടിക്കറ്റ് ബുക്കിംഗും തത്കാലം 100 കണക്കിന് ടിക്കറ്റ് ബുക്കിംഗ് കൌണ്ടറുകളും അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളാണ്. 1999 ബംഗാളിലെ ഗൈസാൽ ട്രെയിൻ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രിസ്ഥാനം രാജിവെച്ചു. അക്കൊല്ലം തന്നെ കൃഷിമന്ത്രിയായി കേന്ദ്രമന്ത്രിസഭയിൽ തിരിച്ചെത്തി. 2004 വീണ്ടും ലോക്സഭാംഗമായി. 2000 മാർച്ച് 3 ആദ്യം ബീഹാർ മുഖ്യമന്ത്രിയായത്. പ്രധാനമന്ത്രി വാജ്പേയിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് നിതീഷിനെ മുഖ്യമന്ത്രിയാക്കിയത്. 324 അംഗ നിയമസഭയിൽ NDA 151 അംഗങ്ങളായിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ RJD 159 അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇരുപക്ഷത്തിനും ഭൂരിപക്ഷമില്ലായിരുന്നു. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കും മുമ്പ് മാർച്ച് 10 നിതീഷ് രാജിവെച്ചു. തുടർന്ന് 2005-2010, 2010-2014 കാലയളവിലും മുഖ്യമന്ത്രിയായി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യദളിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് രാജിവെച്ചു. പകരം ജിതൻറാം മഞ്ജിയെ മുഖ്യമന്ത്രിയാക്കി. കോൺഗ്രസും RJDയും ഉൾപ്പെടുന്ന മഹാസഖ്യം വിജയം നേടി. 80 സീറ്റുമായി RJD വലിയ കക്ഷിയായെങ്കിലും 71 സീറ്റ് നേടിയ ഐക്യദളിന്റെ നിതീഷ് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രിയായത്. ആ പദവിയിൽ 5ാം ടേം RJDയുടെ യുവ നേതാവും ലാലു പ്രസാദ് യാദവിന്റെ പുത്രനുമായ തേജസ്വ യാദവ് ഉപമുഖ്യമന്ത്രിയുമായി. ഇന്നലെ നിതീഷിന്റെ ഏറ്റവും പുതിയ രാഷ്ട്രീയ നാടകത്തിലും തേജസ്വിയാണ് സഹനടൻ. അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ നിതീഷ് കുമാർ തേജസ്വിയുടെ രാജി ആവശ്യപ്പെട്ടു. RJD വിസമ്മതിച്ചതോടെ നിതീഷ് കുമാർ 2017 ജൂലൈ 26 രാജിവെച്ചു. അതോടെ മഹാസഖ്യത്തിന്റെ കഥ കഴിഞ്ഞു. പ്രതിപക്ഷമായ NDA പാളയത്തിലേക്ക് കാലുമാറിയ നിതീഷ് മണിക്കൂറുകൾക്കുള്ളിൽ 6ാം തവണയും മുഖ്യമന്ത്രിയായി. 2020 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി മത്സരിച്ചു ജയിച്ചാണ് നിതീഷ് 7ാം തവണയും മുഖ്യമന്ത്രിയായത്. 2 വർഷമായപ്പോഴേക്കും നിതീഷ് പുതിയ മേച്ചിൽപ്പുറം തേടി NDA ഉപേക്ഷിച്ച് തേജസ്വി യാദവുമായി കൈകോർത്തിരിക്കുകയാണ്.